ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളം ഞെട്ടലോടെ കേൾക്കുകയും കാണുകയും ചെയ്ത സംഭവങ്ങൾ ഒന്നോർത്തെടുത്താൽ അതിൽ സ്ത്രീധനം എന്ന വിപത്തും പ്രണയ ദുരന്തവുമുണ്ട്. സ്ത്രീധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരാനും അതൊരു ചർച്ചയായി ഉയർന്നുവരാനും കാരണമായത് വിസ്മയ എന്ന പെൺകുട്ടിയുടെ മരണമാണ്. മറ്റൊന്ന് കാമുകനൊത്ത് ജീവിക്കാൻ വേണ്ടി ചോരക്കുഞ്ഞിനെ കരിയിലക്കാട്ടിലുപേക്ഷിച്ച രേഷ്മ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിഭീകരമായിരുന്നു. അനന്തു എന്നൊരു കാമുകനില്ലായിരുന്നുവെന്നും രേഷ്മയുടെ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളുമായ രണ്ടു പെൺകുട്ടികൾ അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈലുണ്ടാക്കി രേഷ്മയുമായി ചാറ്റ് ചെയ്യുകയായിരുന്നു എന്നുമാണ് കണ്ടെത്തൽ. ഇത്തരം വിഷയങ്ങൾ പുതിയതോ അടുത്ത കാലത്ത് മാത്രം സംഭവിക്കുന്നതോ അല്ല എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. ബാല്യകാല സഖിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവാഹപ്രായമെത്തിയെങ്കിലും സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ പുരനിറഞ്ഞു നിൽക്കുന്ന സഹോദരിമാരുടെ നാല് കാതിലുമായി 42 തുളകൾ വീഴ്ത്തിയ മതശാസനത്തെപ്പറ്റി മജീദ് ഉമ്മയോട് രോഷത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ, ഈ കാതുകുത്തും മറ്റും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സമുദായത്തിൽ മാത്രം എന്തിനാണ് ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ, വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും? ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. വൃത്തികേട് എന്ന വാക്ക് എത്ര തവണയാണ് ബഷീർ ആവർത്തിച്ചിരിക്കുന്നത്? അതിന് കാരണം അത് അത്രയേറെ വൃത്തികേടായതുകൊണ്ട് തന്നെയാണ്. ഇതൊരു മതത്തിന്റെയോ ആചാരത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ആർത്തിയും അഹംഭാവവും പൊങ്ങച്ചം കാട്ടലും എല്ലാം കൂടി ചേർന്നുള്ള വൃത്തികേടിന്റെ പരിണിത ഫലമാണ് ഇന്നും ഈ വൃത്തികേട് തുടരാൻ കാരണം. എന്നാൽ ജീവിതം ദുരന്തമായി മാറുമ്പോഴും അതിനെതിരെ പൊരുതാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്ന് ബഷീർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മജീദ് പറയുന്ന ഈ സംഭാഷണം ഒന്ന് ഓർത്തു നോക്കൂ. ഇല്ല, ജീവിക്കണം. ജീവിതം കഠിനവും രൂക്ഷവുമായ വേദന എങ്കിലും ജീവിക്കണം എന്നാണ്. അപകടത്തിൽപ്പെട്ട് വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വരികയും ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം ജീവിതം ദുരന്തത്തിലേക്ക് പതിക്കുകയും ചെയ്തിട്ടും മജീദ് മുന്നോട്ട് വച്ചത് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു. പ്രേമലേഖനത്തിൽ കേശവൻ നായരുടെ പ്രേമം അങ്ങേയറ്റം ആത്മാർത്ഥമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും സാറാമ്മ നടത്തുന്ന ചില പ്രതിരോധങ്ങളുണ്ട്. കാമുകനത്ത് ജീവിക്കാൻ ചോരക്കുഞ്ഞിനെ കരിയിലക്കാട്ടിലുപേക്ഷിച്ച സ്ത്രീയെക്കുറിച്ച് വായിക്കുമ്പോൾ സാറാമ്മയൊക്കെ നമ്മുടെ മുന്നിൽ എത്ര ഉയരത്തിലാണ് എന്ന് മനസ്സിലാകും. മനസ്സൊന്നിടറിപ്പോയാൽ അവൾക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട് എന്ന് സാറാമ്മയ്ക്കറിയാമായിരുന്നു. വളരെ ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. ചെറുത്തുനിൽപ്പിന്റെ മഹത്വം അതുകൊണ്ട് തന്നെ എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. അച്ഛനുണ്ടെങ്കിലും രണ്ടാനമ്മയുടെ ഔദാര്യത്തിലാണ് അവളുടെ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. ബിഎക്കാരിയാകണമെന്നാഗ്രഹിച്ചെങ്കിലും അമ്മയുടെ മരണത്തോടെ ആ മോഹവും അവസാനിച്ചു. തനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തരാൻ നായരോട് തന്നെ അവൾ അപേക്ഷിക്കുന്നുണ്ട്. സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ ആരും വിവാഹം കഴിക്കുന്നില്ല എന്ന് നായരോട് തുറന്നു പറയുമ്പോൾ ആ ദൈന്യതയുടെ ആഴം ബോധ്യമാകും. എന്നിട്ടും അവൾ അയാളുടെ പ്രണയാഭ്യർത്ഥനയോട് ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത്. നായർ വിസ്മരിക്കുന്ന ജാതി എന്ന ശക്തമായ വിഷയത്തെയും സാറാമ്മയ്ക്ക് അവഗണിക്കാനാകുമായിരുന്നില്ല. അവൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ വിവാഹിതരായാൽ ജനിക്കുന്ന കുട്ടിക്ക് മതേതരമായൊരു പേര് കണ്ടെത്തുക എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്ന്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി അതിന്റെ ഗൌരവം എത്രത്തോളമുണ്ട് എന്ന് സാറാമ്മയുടെ ചോദ്യത്തിലുണ്ട്. കൊടുങ്കാറ്റ്, ആകാശം, പ്രണയലേഖനം എന്നിങ്ങനെ മതേതരമായ പേരുകൾ നിർദ്ദേശിച്ച ശേഷം സാറാമ്മ പെട്ടെന്ന് പറയുകയാണ്, ഓ, ഞാൻ വെറുതെ അതേപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേയുള്ളൂ, അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കേട്ട് കേശവൻ നായരുടെ മുഖം വിളറിപ്പോയെങ്കിലും ജാതിയും മതവും നിരാകരിക്കാനാവാത്ത യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്ന് വ്യക്തമായിരുന്നു. ഇന്ന് ജൂലൈ 5 ബഷീറിന്റെ ഓർമ്മദിനം. അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ച് ഏതാണ്ട് 2.5 പതിറ്റാണ്ടിനിപ്പുറവും ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിൽ വെളിച്ചമായി നിൽക്കുന്നു. വെറും വെളിച്ചമല്ല, ബഷീർ പറഞ്ഞതുപോലെ ഈ വെളിച്ചത്തിനെന്തു തെളിച്ചം. അനുഭവങ്ങളാണ് ബഷീറിന്റെ കൃതികളും കഥാപാത്രങ്ങളും. നാടുവിട്ട ബഷീർ ലോകം ചുറ്റി സഞ്ചരിച്ചു. ആഫ്രിക്കയും അറേബ്യയും ഇന്ത്യൻ ജീവിതങ്ങളുടെ അകവും പുറവും കണ്ടു. 10 വർഷക്കാലം പല നാട്ടിലും ജീവിച്ചു. പല വേഷങ്ങളും കെട്ടി. ട്യൂഷൻ ടീച്ചറായി, മാജിക്കുകാരന്റെ സഹായിയായി, അടുക്കളക്കാരനായി, ഹോട്ടൽ തൊഴിലാളി, കൈനോട്ടക്കാരൻ, അങ്ങനെ പല ജോലികളും. കറാച്ചിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന ബഷീർ ലാഹോറിലെ സിവിൽ മിലിറ്ററി ഗസറ്റ് പത്രത്തിൽ കോപ്പി ഹോൾഡറായും ജോലി ചെയ്തു. മുൻകൂട്ടി തീരുമാനിക്കാതെ അലക്ഷ്യമായി നടത്തിയ യാത്രയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് കരുത്തു പകർന്നത്. ആ അനുഭവങ്ങളെല്ലാം അദ്ദേഹം എഴുതി. അതെല്ലാം സാധാരണക്കാരന്റെ ജീവിതം അടുത്തറിഞ്ഞ കഥയും കഥാപാത്രങ്ങളുമായി. ശബ്ദങ്ങളിലെ നായകൻ കൊച്ചുകുട്ടിയെപ്പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ യഹൂദനോ പാഴ്സിയോ അല്ല, മനുഷ്യന്റെ കുഞ്ഞാണ്. ജാതിയും മതവും മുന്നോട്ട് വയ്ക്കുന്ന അന്ധവിശ്വാസത്താലും അനാചാരത്താലും ആശ്ലേഷിക്കപ്പെട്ടവരായി കഴിയാതെ മനുഷ്യന്റെ കുഞ്ഞായി കഴിയാൻ സാധിക്കട്ടെ എന്നൊരു സാമൂഹ്യ പരിഷ്കരണ ലക്ഷ്യം ബഷീറിന്റെ കൃതികളിലുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്നും അടിസ്ഥാന പ്രശ്നം. എന്ന് നമ്മൾ മനുഷ്യന്റെ കുഞ്ഞായി മാറുമോ അന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും.